അമ്മയോട് പറഞ്ഞത്, മകളെ നിനക്ക് നന്നായി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടേ ഉള്ളൂ. നീ ചേർന്നിരുന്ന ബാല്യക്കാരുടെ യജമാനായ ഓവസ്തുമ്മളെ കാഴ്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രിയിൽ കളം യവദൂച്ചെന്നു ആകയാൽ കുളിച്ച് തൈരം വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുളിച്ച് കഴിയുമ്പോഴേ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ ചെയ്യുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെല്ലുക. അവന്റെ കാലിന്മേലുള്ള പുതപ്പ് നോക്കി അവിടെ തീർന്നുക. എന്നാൽ ചെയ്യണമെന്നാവൻ നിനക്ക് പറഞ്ഞു തരും. അതിനവൾ നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന അമ്മ തീരുമാനിച്ചതുപോലെയൊക്കെയും ചെയ്ത് ഗോവസ്ഥനെ വിളിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം ഗോകുമാരത്തിന്റെ ഒരു വശത്ത് എന്ന് കിടന്നു. അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് നോക്കി അവളെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു തന്റെ കാലത്തിൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആറെന്നാമൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ ഒരുത്ത് അതെ പുതപ്പിന്റെ അടിമേലിടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, മകളെ നീ എവിടെയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദുരിതന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തിൽ അധികതയോട് വിൽക്കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടെടുപ്പുകാരൻ എന്ന് സത്യം തന്നെയെങ്കിലും എന്നെക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കുക, നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറം വർദ്ധിച്ചാൽ അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറം വന്നിരിക്കാൻ അവനെ മനസ്സിലായെങ്കിലോ? എപ്പോഴാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറം വെച്ചിട്ടേരും? രാവിലെ വരെ കിടന്നുപോലെ. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാലത്തിൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്ന കാര്യം അറിയരുത് അന്ന് അവൻ പറഞ്ഞത് കൊണ്ട് ആളറിയാവുന്ന അവൾ അത് പിടിച്ചപ്പോൾ അതിലാറുതെങ്കിലും അവൻ അളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മ അറിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ എന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ ചെയ്തോളെ അറിയിച്ചു. അമ്മ അവതിരമ്മയുടെ അടുക്കൽ വെറുതെയായി പോകരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു. തന്നു എന്ന് അവൾ പറഞ്ഞു. അതിനെ അവൾ, എന്റെ മകളെ ഇക്കാര്യം എന്താകുന്നു അറിയുവോളം നീ അനങ്ങാതിരിക്ക. ഇന്ന് ഈ കാര്യം ദീർഘം വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോവസ് പട്ടണ വാതിക്കൽ ചെന്ന് അവിടെ ഇരുന്നു. പോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എഴു ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ 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 ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്ത് പേരെ വരുത്തി ഇവിടെ ഇരുത്തി എന്ന് പറഞ്ഞു. അവർ വിരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോബാപദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമലേക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നമ്മുടെ സഹോദരൻ എലിമലേക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരെയും തിരഞ്ഞെടുപ്പ് മൂപ്പന്മാരെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. എനിക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക. നീയും ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിനെ അവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോസ്, നീ നവോമിയുടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ കയറി നിലനിർത്തുവാൻ തക്ക വണ്ണം മരിച്ചവന്റെ ഭാഗ്യം പറഞ്ഞു. അതിന് വീണ്ടെടുക്കുവാൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കുന്നത് നീ വീണ്ടെടുത്ത പോലെ എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പ് കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരു തന്നെ എന്റെ ചെരുപ്പൂരി മറ്റൊരു കൊടുത്തു. ഇസ്രായേൽ പണ്ട് നടപ്പായതിരുന്നു. ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ഗോവാസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. തന്റെ ചെരുപ്പൂര് കൂടിക്കൊടുത്തു. അപ്പോൾ ഗോവാസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലിമനേജിലുള്ളതൊക്കെയും കില്യോനും മഹോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണത്തിൽ നിന്നും മാനി പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലർത്തേണ്ടതിനെ മഹബന്ധമായ ഗോപാത സ്ത്രീയായ വൃത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണ ബാധിച്ചിരുന്ന സകലോദ്യനും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയുമാക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ബേത്ലഹേമിൽ വിശുദ്ധനമായിരിക്കുന്നു, വിശുദ്ധനമായിരിക്കുന്നു ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച പേരസിന്റെ ഗൃഹം പോലെയായി തീരട്ടെ. അങ്ങനെ ബോധത്തിനെ പരിഗ്രഹിച്ചു അവൾ. അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവളൊരു മകനെ പ്രസവിച്ചു. എന്നാൽ സ്ത്രീകൾ നവോമിയോട് ഇത് നിനക്ക് വീണ്ടെടുക്കുകാരനെ നൽകിയിരിക്കുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേര് ഇസ്രായേൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമവുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവനെ ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവനെ ഉബേദൻ എന്ന് പറഞ്ഞു വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായുടെ അപ്പനിമൻ തന്നെ തേരസിന്റെ വംശപാരമ്പര്യമാണ്. ജനിപ്പിച്ചു രാം അമ്മീദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു, ബോവാസ് ഉബേദിനെ ജനിപ്പിച്ചു, ഉബേദ് ഈശായിയെ ജനിപ്പിച്ചു, ഈശായി ദാവീദിനെ ജനിപ്പിച്ചു.
ശമുവേൽ ഒന്നാം പുസ്തകം. എഫ്രയീം മലനാട്ടിലെ രാമാസീം തോഫീമിൽ എൽക്കാന എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ എലിഹുവിന്റെ മകനായ യൊരേഹാമിന്റെ മകനായിരുന്നു. എലിഹു എഫ്രയീമായ സൂഫിന്റെ മകനായ തോഫീമിന്റെ മകനായിരുന്നു. എൽക്കാനായിട്ട് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവർക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അവൻ ശിലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കാനും അവനെ യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശിലോവിലേക്ക് പോക പതിവായിരുന്നു. എലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഒഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനിന്നയ്ക്ക് അവളുടെ സകല പുത്രന്മാർക്കും പുത്രന്മാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കും അവൻ ഹന്നയെ സ്നേഹിച്ചുകൊണ്ടിരിക്കും ഓഹരി കൊടുക്കും. എന്നാൽ യഹോവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവളുടെ ഗർഭം അടച്ചിരിക്കപ്പെട്ട ഞാൻ അവളുടെ പ്രതിയോഗി അവളെ വിസ്മിക്കാൻ തക്കവണ്ണം വളരെ മോഷിപ്പിച്ചു. അവൾ അവളുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവൾ അവളെ മോഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ ഏൽക്കാൻ അവളോട്, ഹന്നെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്ന എന്ത്, ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അവർ ഹീറോവിൽ വെച്ച് തിരികെയും കുടുക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ എലിയഹോയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞു. അവളൊരു നേർച്ചയുന്നായിരുന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ നോക്കി അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തിന് നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്കായി കൊടുക്കും. അവന്റെ കയ്യിൽ സൗരത്തെത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ വായു സൂക്ഷിച്ചു നോക്കി രണ്ടാമത്തെ സംസാരിച്ചതിനാൽ അവളുടെ ആഗ്രഹം അനങ്ങിയതിനാൽ അവന് ശബ്ദം കേൾപ്പാനുണ്ടായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി അവളോട് എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, എന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയുള്ള വിവരമാണിനെ, ഞാൻ മേഘവൃത്തിമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയ പകുതി ക്രൈ ചെയ്തത് അടിയനെ സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിനെ എലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയനെ തൃക്കണ്ണിൽ കൃപടിവിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ പാടിയതുമില്ല. അനന്തരം അവർ അധികാരത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാനാഥന്റെ ഭാര്യയായ ഹന്നാബയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്നാ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു.
ഞാൻ അവനെ യഹോ ഇവിടെ അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേലെന്ന് പേരിട്ടു. പിന്നെ എൽക്കാനാ എന്ന പുരുഷൻ അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകും ചെടുങ്ങളിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുറുകുടി മാറട്ടെ, പിന്നെ അവൻ യഹോയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാനാ അവളോട് നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുറുകുടി മാറും പോലെ താമസിക്കുക, യഹോ അതെന്റെ വചനം പൂർത്തി മാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുറുകുടി മാറും വരെ മകനും പുലകൊടുത്തു. അവനും മുലകുടി മാറിയതിനു ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു കർമാവ് ഒരു തിരുത്തി വീഞ്ഞുമായി അവനെ ഇരോയിൽ യഹോയുടെ ആലയത്തിലേക്ക് കൊണ്ടിരുന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവൻ കാളയാർക്ക് ബാലനെ ഏഴുവിന്റെ അടുത്ത് കൊണ്ടിരുന്നു. അവൾ അവനോട് യജമാനെ, യജമാനാണ് യഹോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്കുന്നത് വിവരിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിരീതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ച് അന്തരമാന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്റെ ഹൃദയം യഹോ എങ്കിലും അനുവദിക്കുന്നു, എന്റെ കൊമ്പോ ഹവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായു ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു അറിയുമില്ല. ദമ്പിച്ച് ദമ്പിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവായി ജ്ഞാനമുള്ള ദൈവം അവൻ ഒളിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു, സമ്പന്നത ആഹാരത്തിനായി ജോലിക്ക് നീക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ചിയേഴ് പ്രസവിക്കുന്നു, സമ്പന്നയോ ശേഷിച്ചു പോകുന്നു, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു, യഹോവ ദാരിദ്ര്യവുമായി ചെയ്യുന്നു, അവൻ താഴ്ചയും ഉയർത്തുകയും ചെയ്യുന്നു, അവൻ ദരിദ്രനെ കുളിയിൽ നിന്ന് ഓർക്കുന്നു, അതിരിയെ കുപ്പിയിൽ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂതരങ്ങളിൽ യഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ നിർമ്മിച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തരം ജയിക്കില്ല, യഹോവയെ എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ആകാശത്ത് നിന്ന് അവരുടെ മേലിൽ വെട്ടിക്കുന്നു, യഹോവ ഭൂവാസികളെ ഇരിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷേകന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ എൽക്കാനാ രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏരിയയുടെ മുമ്പിൽ യഹോയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏഴ് പുത്രന്മാർ വീരന്മാരും യഹോയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്തെന്നാൽ വല്ല പരിപൂരിയാകും കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിൽ ഉപ്പല്ലിയുമായി വന്ന് കലത്തിലോ പൊരുളിയിലോ പുസ്തകത്തിലോ കട്ടിയിലോ ഉപ്പലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിനോടും അങ്ങനെ ചെയ്യും. മേധസ് സഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാർ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് വെറുപ്പാൻ മാംസം തരിക, പച്ചമാംസം എല്ലാവരും ഉപയോഗിച്ചതാണെന്ന് വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് സഹിപ്പിച്ചു കഴിയാട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്ന ഋത്തോളം എടുത്തു കൊടുക്കാൻ അവനോട് പറയും. അവർ അവനോടല്ല ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ പുരാക്കാരുടെ എന്ന് പറയും. ഇങ്ങനെയായി അവനെ കാണും യഹോയുടെ വഴിപാടിൽ നിന്നിച്ചത് കൊണ്ട് അവരുടെ പാപം യഹോയുടെ സന്നിധിയിൽ ഏറ്റവും മുഴുവായിരുന്നു. ചമയിൽ എന്ന ബാലനോ പഞ്ഞു നിൽക്കുന്നുള്ള അംഗീകരിച്ച് യഹോയുടെ സന്നിധിയെ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ അന്തോറും ഒരു ചെറിയ അംഗി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനെയും തന്റെ ഭാര്യയെയും അനുഗ്രഹിച്ച് ഈ സ്ത്രീ യഹോവയ്ക്ക് ആയിട്ട് നിവേദ്യത്തിന് പകരം യഹോവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാരെല്ലാം ഇസ്രായേലിനോടും ചെയ്തു നോക്കിയും സമാഗമ കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോട് ശയിക്കുന്നതും അവർ കേട്ടു. അവനവരോട് നിങ്ങൾ ഇവക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെയരുത് എന്റെ മക്കളെ,
യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നമ്മല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആറപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവനെ കൊല്ലുവാൻ യഹോവയ്ക്ക് നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. യഹോവയ്ക്കും മനുഷ്യർക്കും എഴുതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവം അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചേരുന്നു, നിന്റെ പിതൃമാനം ഇസ്രായേൽ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. നിശ്ചയം എന്റെ യാഗകുലത്തിന്മേൽ കയറുവാനും രൂപം കാട്ടുവാൻ വേണ്ടി സ്ഥിതിയിൽ യഹൂദ ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല യാഗത്രങ്ങളിൽ നിന്നും എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ ഞാൻ നിന്റെ പുതുഭവനത്തിൽ കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും ഞാൻ ചവിട്ടുകയും ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗങ്ങളിൽ നിങ്ങളെ കുളിപ്പിക്കുന്ന കാരണം നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം നിന്റെ പിതൃഭവനന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് ശരിക്കും. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകില്ല. എന്നെ മാനിക്കാത്തവരെ ഞാൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നതാകും. നിന്റെ ഭവനത്തിൽ ഒരു ബന്ധനം ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്തു കളയുന്ന നാൾ ഇതാ വരുന്നു. ഇസ്രായേലിൽ ലഭിക്കാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുന്ന മാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാൾ ഒരു വൃദ്ധൻ ഉണ്ടാകുകയില്ല. നിന്റെ കഥ ക്ഷയിപ്പാനും നിന്റെ കൃപയും വ്യസനിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരു തന്നെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിന്റെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ട് പുത്രന്മാരും കഴിപ്പാനിരിക്കുന്നത് നിങ്ങൾക്ക് ഒരടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസ്ഥാനവും ചിതൂപനിഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. എന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന ഒരു വെള്ളിക്കാശിന് ഒരപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കർഷം അപ്പം തിന്മാൻ ഇടവരേണ്ടെന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്കാക്കണമേ എന്ന് പറയും അപേക്ഷിക്കും. ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അക്കാലത്ത് യഹോയുടെ വചനം ദുർബലമായിരുന്നു, ദുർലഭമായി. അക്കാലത്ത് യഹോയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. അക്കാലത്ത് ഒരിക്കലേലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ മതിയാതെ വണ്ണം അവന്റെ കണ്ണു മങ്ങി തുടങ്ങിയിരുന്നു. ശമുവേൽ യഹോയുടെ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുത്തുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമുവേലിനെ വിളിച്ചു. അടിയൻ, അവൻ വിളി കേട്ട് ഏലിയുടെ അടുത്ത് വിളിച്ചിരുന്നു. അടിയന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്ന് യഹോവ പിന്നെയും ശമുവേൽ എന്ന് വിളിച്ചു. ശമുവേലിനെ ചേലിയുടെ അടുക്കൽ ചെന്ന് അടിയനിത എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ അന്ന് വരെ യഹോയെ അറിഞ്ഞില്ല. യഹോയുടെ വചനം അവൻ അന്ന് വരെ വെളിപ്പെടുത്തപ്പെട്ടുന്നില്ല. യഹോവ ശമുവേലിനെ മൂന്നാം പ്രാവശ്യം വിളിച്ചു. അവനെ ചേലിയുടെ അടുക്കൽ ചെന്നു. അടിയന്നിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഏലി ശമുവേലിനോട്, പോയി കിടന്നു കൊൽക. ഇനിയും നിന്നെ വിളിച്ചാൽ യഹോയാരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ തലതരിച്ചു കിടന്നു. അപ്പോൾ മുമ്പിലത്തെ പോലെ ശമുവേലെ എന്ന് വിളിച്ചു. അതിന് ശമുവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇസ്രായേലിന് ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ജീവി രണ്ടും മൂന്നെണ്ണം. ഞാൻ ഏലിയുടെ വാഹനത്തെ കുറിച്ച് വിളിച്ചതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ അച്ഛനെന്ന് വർദ്ധിക്കും. അച്ഛനെന്ന് വർദ്ധിക്കുന്നവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അവൃത്യം അവർ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച മക്കായി വരും. ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരുങ്ങും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമുവേൽ രാവിലെ കിടന്നും വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ കാലുകളെ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ചമ്പളിച്ച് ഏത് ചമ്പളിനെ വിളിച്ച് സോമലേ മകനെ എന്ന് പറഞ്ഞു അടിയനിതാ എന്നാണ് പറഞ്ഞു. അപ്പോൾ അവൻ
നിനക്കുണ്ടായ എളുപ്പാട് എന്ത്, എന്നെ ഒന്നും മറയ്ക്കരുത്, നിന്നോട് അല്ലെ ചെയ്ത സകലവും, ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് കക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശൗമേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നറിയവൻ യഹോവയല്ലോ നിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശൗമേൽ വളർന്നു യഹോവനോടുകൂടെ ഉണ്ടായിരുന്നു. അവരുടെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാനിട വരുത്തിയില്ല. ദാൻ മുതൽ ബെർശേബ വരെ ഉള്ള ഇസ്രായേലൊക്കെയും ശൗമേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശൗമേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ശൗമേലിന്റെ വചനമെല്ലാം ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫിലിസ്തീനരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി, ഫിലിസ്തീർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്തീർ ഇസ്രായേലിന് നേരെയാണ് വരുന്നു. പടപരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 അവർ ഓർക്കളത്തിൽ വെച്ച് സംസാരിച്ചു. പടജനം പാളയത്തിൽ നിന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ, യഹോവയെ ഫിലിസ്തീനോട് തോൽപ്പിക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപുസ്തകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ തെരുവുകളുടെ മധ്യെ അധിവസിക്കുന്നതിനായി സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്നും കൊണ്ടുവന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്തീൻ ആർപ്പിന്റെ അവസ്ഥ കേട്ട് എബ്രായയുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ദൈവം പട്ടയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഫിലിസ്തീൻ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമ്മെ ആർ രക്ഷിക്കും? മിസ്രൈന്ദ്രനെ മരുഭൂമിയും ബാധിച്ച ദൈവം ഇത് തന്നെ. ധൈര്യം കൂട്ടും പുരുഷത്വം കാണിച്ച് എബ്രായാർ നിങ്ങൾക്ക് അസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ച് പുരുതുവീരെന്ന് പറഞ്ഞു. അങ്ങനെ അവതരിച്ച് പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പോയിട്ട് ഓരോരുത്തരും താങ്കാന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 കാലാൾ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായിട്ട് നാളും ഒഹ്നിയും പട്ടുപോയി. ഓർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമിൻ പത്രം കീറിയും തലയിൽ കൂലി വാരിയിട്ട് കൊണ്ടോടി അത് നന്ദി ചെയ്തോടി വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കിരുന്ന വഴി എലിയൻ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അവന്റെ അവിലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിൽ വസ്തു പറഞ്ഞപ്പോൾ പട്ടണത്തിൽ എല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരോഗ്യം ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടതെന്ന് ഏലിയോട് അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവരും കാണാൻ വൈകിയാതെ വണ്ണം കണ്ണു മങ്ങിയവരുമായിരുന്നു. ആ മനുഷ്യൻ എലിയോട് ഞാൻ പോർക്കളത്തിൽ കൊണ്ടു വന്നവനാകുന്നു. ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു വർത്തമാനം. അതിനാകൂ ഇസ്രായേലിൽ ഫിലിസ്തീന് മുമ്പിൽ തോറ്റുകൂടി ജനത്തിന്റെ ഒരു മഹാസംഹാരമുണ്ടായി. നിന്റെ രണ്ട് പുത്രന്മാരുമായ സ്വപ്നിയും ഫിനഹാസും പെട്ടുപോയി. ദൈവത്തിന്റെ ഘട്ടം പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന് വസ്തു പറഞ്ഞപ്പോൾ ഏലി പടിവാദിക്കൽ ആസനത്തിൽ പുറകോട്ടു എന്ന് കഴിച്ചൊടിഞ്ഞു മരിച്ചു. അവൻ ബുദ്ധനും സ്തുതിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിനായ പാലനം ചെയ്തു. എന്നാൽ എന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതിന് കേട്ടപ്പോൾ അവൾക്ക് പ്രസവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ പ്രസവിച്ചുകൊണ്ട് മരിപ്പോ അവളുടെ ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഉത്തരം പറഞ്ഞില്ല. ദൈവത്തിന്റെ പ്രസ്ഥാനം പിടിപെട്ടു പോകൊണ്ടും അമാദേവത്തിനെയും ഭർത്താവിനെയും ഓർത്തു മഹത്വം ഇസ്രായേലിന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ തിങ്ങിനെ ദിഖാബോധ എന്ന് വേറിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുമെന്ന് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് അവൾ പറഞ്ഞു. ദൈവത്തിനെ യോഗ്യമാകുന്നു. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കുമോ? പിതാവിനും പുത്രനും ശുദ്ധോളറോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ത്രിയേക ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് അകൃപയിൽ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ആ നാമത്തെ ഏറ്റുപറയുവാനും അതിൽ കൂടി ദൈവിക പ്രകാശം ലഭ്യമാകത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. നാം ആയിരിക്കുന്നത് വിവിധ തലങ്ങളിലാണെങ്കിലും നമ്മുടെ ഹൃദയം ഒരേ സത്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആ നിറവിൽ നമ്മൾ ഈ കൂട്ടായ്മയെ നെഞ്ചിലേറ്റി ആരാധിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവ കൃപ ഇറങ്ങി വരും എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ശുശ്രൂഷ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും ഇപ്പോൾ നയിക്കുന്ന അഭിയുന്ന തിരുമനസിനെയും ആദരവോടെ സ്മരിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ വന്യ വി സി വർഗീസ് അച്ഛൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശ് അച്ഛൻ, സക്കറിയ റമ്പാച്ചൻ, ദൂരം ചാരയുമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുകയും അനുഗ്രഹത്തിനു വേണ്ടി കൂട്ടായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുമ്പോൾ കരുണയാകുന്ന സ്വർഗം നമുക്ക് മുമ്പാകെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം തമ്പുരാൻ കനിവ് ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, എന്നെ യേശുവല്ലാതെ എനിക്ക് ആശ്രയം ഭൂവിൽ നിന്നുള്ള ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 230, 230.
എന്നെ യേശുവല്ലാതെ എനിക്കോരാശ്രയം ഭൂവിൽ Thank you.
ട്രെയിനിലുണ്ടോ സാർ? തിരുവേണി അറ്റ്ലാന്റിലാണ് ബിസി എന്നാ പോലെ, ഇല്ലെങ്കിൽ ബി സി ഓറിജിനെ പാർട്ടി
മറിക്കുമോ? ബഹുമായ സത്യദേവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ ആകാശവും ഭൂമി എന്നറിയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പ്ര പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ അവളോട് കർണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ അവളോട് കർണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
അടിയാരോട് കർണയുന്നേ നിനക്ക് സ്തുതി. ഭാഗ്യമോ
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ,
രാജ്യം പറയണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ,
കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ർത്താവിനാപത്താലും മനസ്സിന്റെ മനസ്സെരുവിന്റെ കണ്ണുനീരുകളെ ഞങ്ങളെ വെളിപ്പാക്കണമേ. തല അഴുക്കിൽ നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവമേ അല്ല എപ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്നിക്കുകയും നിന്റെ തിരുനാമത്തിന് സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ യാചനകൾക്ക് നിന്റെ കരുണയുടെ ഭണ്ഡാരപ്പുര തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടു തീർക്കുവാൻ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കിത്തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും ചണ്ടകളെയും നീക്കിക്കളയണമേ. നിന്റെ നിരപ്പും സമാധാനവും ദൈവോടുകൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴല്ല എപ്പോഴും നീക്കും കണ്ണിയോടെ മറിച്ചുകൊള്ളണമേ. അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോവിന്റെയും ദൈവമായ കർത്താവേ കർത്താവേ നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവരും ഞങ്ങളുടെ കണ്ണുകളെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവരുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം നയ്യുന്നവരും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവരും ഞങ്ങളുടെ പാപവികാരങ്ങളെ നീക്കിക്കളയുന്നവരുമായിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴപ്പെടുന്നവരും അനുസരണമുള്ളവരുമായ തീരുവാൻ ഞങ്ങളെ ആക്കി തീർക്കണമേ. അത് മാതാവ് മറിയാമിന്റെയും സ്ഥലപരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും നിവ്യന്മാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും മൗദ്യന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഹോശേബകൂല സുബാൻ ലവോൽ മീൻ ബാറയ്ക്കുമോർ.
പ്രിയ ദൈവത്തിന്റെ സന്നിധി നാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ഉന്നതങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ തമ്പുരാൻ നമ്മളെ അനുവദിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ താഴ്മയെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ആ ഒരു സത്യത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കത്തക്കവണ്ണം അപരിശുദ്ധാത്മാവ് നമ്മളെ ചേർത്ത് പിടിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. വളരെ അത്ഭുതകരമായ ഓരോ നിമിഷവും തമ്പുരാൻ തന്റെ കരങ്ങളിൽ നമ്മളെ നടത്തുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യമാണ്. എന്നും ആ ഒരു ഭാഗ്യത്തിന്റെ നിറവിൽ അല്ലെങ്കിൽ ഔദാര്യമായി ലഭിക്കുന്ന ആ സ്നേഹത്തിന്റെ തണലിൽ നിലനിൽക്കത്തക്കവണം ആരാധനയിലും വ്യക്തി ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ ആ ഒരു സത്യത്തിൽ കൂടുതൽ ആഴ്ന്നിറങ്ങുവാൻ തക്കവണം ദൈവമേ ഇടയാക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ വേദവസത്തിൽ വായിക്കുന്നുണ്ട് സങ്കീർത്തനം 27 അധ്യായത്തിന്റെ 6 വാക്യം, ഞാൻ യഹോവയ്ക്കായി ഒരു കാര്യം അന്വേഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പലപ്പോഴും അന്നേരത്തെ മനസ്സിന് ഇണക്കം ഉണ്ടാക്കുന്ന ഇഷ്ടങ്ങളാണ്. പല ഇഷ്ടങ്ങളും മനസ്സിന് അല്പനിമിഷത്തെ സന്തോഷം ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ഇഷ്ടങ്ങൾക്കൊന്നും നമ്മുടെ സന്തോഷങ്ങളെ നിലനിർത്താനുള്ള ദൈർഘ്യം ഉണ്ടാവണമെന്നില്ല, സംശയമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുന്നത്, അതിന് നിരന്തരമായ ദൈർഘ്യം ഉണ്ടാകുന്നത് ആ ഇഷ്ടങ്ങൾക്കുള്ളിൽ ആഴമായി ദൈവകരങ്ങളുടെ ഒരു സാന്ത്വനവും ഒരു സ്പർശനവും ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്കൊക്കെ എന്തോ ഒരു സന്തോഷമാണ്, അവരുടെ മുഖത്ത് തന്നെ ആ സന്തോഷത്തിന്റെ പ്രതിഫലനമുണ്ട്. അതിന് ജീവിതം ഉപേക്ഷിച്ച് പൂർണ്ണമായ ദൈവസന്നിധിയിൽ ധ്യാനിക്കണമെന്നൊന്നുമില്ല. ജീവിതത്തിന്റേതായ തിരക്കിട്ട മേഖലകളും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സത്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നതും ശരിക്കുന്നതും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഈ ലോകത്തിനേക്കാൾ നേട്ടം എന്റെ തമ്പുരാനെ നേടുന്നതാണെന്നുള്ള ഒരു വിചാരബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഉയരങ്ങളിലെ വെളിച്ചം നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ പരിലസിക്കത്തക്കോണം വ്യാപരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ ഒരു ചൈതന്യത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാം. ഓരോ നിമിഷവും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ മനോഹരത്വം കാണുവാൻ. അങ്ങനെ കണ്ട മനുഷ്യനുണ്ടല്ലോ, ദൈവത്തിന്റെ മനോഹരത്വം കണ്ട് അയാള് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം അയാളുടെ ജീവിതം പ്രകാശിച്ചു. മോശയുടെ കാര്യമാണ് പറഞ്ഞു, മാത്രം പ്രകാശിച്ചു, ഒന്നേ പറഞ്ഞുള്ളൂ, ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ നേട്ടം ദൈവം അങ്ങയുടെ മുഖം കാണാനുള്ള ഒരു സാധ്യത ഞങ്ങൾക്ക് നൽകണമേ. അത് ഈ ലോകത്തിലാണെങ്കിലും വരാതിരിക്കുന്ന ലോകത്തിലാണെങ്കിലും അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെ ചിന്തിക്കുന്ന നിമിഷം മുതലേ പ്രകാശിച്ചു തുടങ്ങും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അങ്ങനെ ഈ ലോകത്തിലെ പ്രഭയുള്ളവരായി, ഈ ലോകം വിട്ടാലും അണയാത്ത ചൈതന്യമുള്ളവരായി, ബന്ധപ്പെടുന്നവരിലും പരിചയപ്പെടുന്നവരിലും മായാത്ത അണയാത്ത ഒരു ദീപ്തമായി പ്രശോഭിക്കുവാൻ തമ്പുരാന്റെ സ്പർശനം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ദൈവോചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ പ്രിയപ്പെട്ട സക്രിയാറമ്പാച്ചനാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഏത് സമയത്തും ഈ ശുശ്രൂഷയെ നെഞ്ചിലേറ്റി പ്രധാന ചുമതലക്കാരിൽ ഒരാളായിട്ട് ഈ ശുശ്രൂഷയ്ക്കൊപ്പം പ്രിയപ്പെട്ട റമ്പാച്ചനുണ്ട്. ഒരുപക്ഷെ എപ്പോഴും റമ്പാച്ചന് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാറുമുണ്ട്. സാൻ അന്റോണിയോ സെന്റ് മേരീസ് പള്ളി താമസിച്ചുകൊണ്ട് റമ്പാച്ചൻ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ആരെയും സൗമ്യമായി ഹൃദയത്തിൽ ചേർത്ത് നിർത്തത്തക്കവണ്ണം ഒരു സ്നേഹത്തിന്റെ വിശാല ഹൃദയം ഉള്ളൊരു വ്യക്തിത്വമാണ് അന്നീ റമ്പാച്ചൻ. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ വീണ്ടും റമ്പാച്ചന്റെ നേതൃത്വമുള്ളത് നമുക്ക് ഏറ്റവും അനുഗ്രഹവും സന്തോഷവുമാണ്. നമ്മളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട റമ്പാച്ചനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം ദൈവഭാഗം, നമ്മുടെ സാധാരണ പാടാറുള്ള അനുതാപത്തിന്റെ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട റമ്പാച്ചൻ സുവിശേഷത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കും. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമെന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിക്കാം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ, നിൻ ചിറകാലെ മറച്ചു പരി ിൽ നിന്നെ കാക്കണമേ.
ദൈവത്തിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകുവാനും പ്രത്യേകിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനു വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 23 വേഴ്സസ് 1-12. The Gospel according to Saint Matthew, chapter 23, verses 1-12. ഈ വരുന്ന ഞായറാഴ്ച ഞായറാഴ്ചന്റെ എവൻഗേലിയൻ ഭാഗമാണ്. അതിൽ ഞാൻ രണ്ട് വാക്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. 11 and 12. The greatest among you will be your servant. All who exalt themselves will be humbled, and all who humble themselves will be exalted. ദൈവം നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും നമ്മൾ ജനസിസ് മുതൽ വായിച്ച് വരുമ്പോൾ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും നമ്മളെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ടാണ്. അത് പിതാക്കന്മാരുടെ എഴുത്തുകളിലൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. പിതാക്കന്മാരൊക്കെയും നമ്മളോട് ആവശ്യപ്പെടുന്നതും ഓരോ ദിവസം നമ്മുടെ എത്ര തിരക്കെട്ട ജീവിതത്തിലും അല്പസമയം പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതം പരിശോധിക്കുവാനും മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ ഒരു സഹായിയായി തീരുവാൻ സാധിക്കും, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്ത് സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കും, അത് നമ്മൾ മുഖാന്തരമായി തീരുവാൻ ദൈവമേ ഞങ്ങളെ നല്ല ശുശ്രൂഷക്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏർലി ചേർച്ച് ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ, എസ്പെഷ്യലി ദ ബുക്ക് ഓഫ് ആക്ട്സ് ഒക്കെ വായിക്കുമ്പോൾ, അവിടെ ശുശ്രൂഷകർ ഉണ്ടായിരുന്നു, മേശയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ ഉണ്ടായിരുന്നു. ആ വാക്കെടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡീക്കൻസ് അല്ലെങ്കിൽ ചെമ്മാഷന്മാർ എന്ന് ഉപയോഗിക്കുന്നത്. ടു സെർവ് അവരുടെ മെയിൻ ശുശ്രൂഷ എന്ന് പറയുന്നത്, അവര് മെയിൻ റോൾ എന്ന് പറയുന്നത് സഭയിൽ ശുശ്രൂഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷക്കാരായി തീരുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ലാസ്റ്റ് സപ്പറിന്റെ സമയത്ത് ഒരു ദാസനെ പോലെ അവരുടെ കാലുകൾ എല്ലാം കഴുകി. ഫിലിപ്പിയൻസ് വായിക്കുമ്പോൾ അവിടെ കെനോസിസ് അല്ലെങ്കിൽ സെൽഫ് എംപ്റ്റിയിങ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ് എന്ന് കുറിച്ച് പറഞ്ഞ് ഒരു ദാസവേഷം ധരിച്ച് ലോകത്തിൽ നമുക്ക് വേണ്ടി ത്യാഗങ്ങളും ക്രൂശുമരണവും അനുഭവിച്ചത് നമ്മൾ എങ്ങനെ നല്ലൊരു ശുശ്രൂഷകൻ ആവാൻ സാധിക്കും, എങ്ങനെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണിച്ചു തരുന്നത് ആ ക്രൂശുമരണവും ആ സഹനത്തിലൂടെയാണ്. ഗോഡ് ബിക്കേം മാൻ സോ ദാറ്റ് മാൻ ക്യാൻ ബി ഗോഡ് ലൈക്ക് എന്ന് സെന്റ് അത്തനേഷ്യസ് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ താഴ്മയൊക്കെ കാണിക്കുവാൻ സാധിച്ചത് ആ മനുഷ്യരൂപം എടുക്കുമ്പോഴാണ്. അതുവരെ എവറിത്തിങ് വാസ് ഹിഡൻ, പക്ഷേ ദൈവത്തിന്റെ ആ ഹ്യൂമിലിറ്റി അത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഇറ്റ് ഇസ് ത്രൂ ഹിസ് എൻകാർണേഷൻ. ഇവിടെ ക്രിസ്തു ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്നത് അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്, പ്ലീസ് ലിസൺ ടു ദ സ്ക്രൈബ്സ് ആൻഡ് ദ ഫാരിസീസ് ബിക്കോസ് ദേ സെറ്റ് ഓൺ മോസസ് സീറ്റ്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുക, പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനത്തിൽ പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് അമംഗ് യു വിൽ ബി യുവർ സെർവന്റ്. നമ്മൾക്ക് നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വി ഓൾ വോണ്ട് ടു ബി ദ ഗ്രേറ്റസ്റ്റ്. നമ്മുടെ മക്കളുടെ കാര്യങ്ങളായാലും വി വോണ്ട് ദം ടു എക്സൽ ഇൻ എവറിത്തിങ്, ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് എവറിത്തിങ്. എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിക്കണം. വി വോണ്ട് ടു ബി ഇൻ ദ ലൈം ലൈറ്റ്. അത് ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. പലപ്പോഴും എല്ലാവരും നമ്മളെ കുറിച്ച് പുകഴ്ത്തണം, നമ്മളെ അവരെ ആദരിക്കണം, അവര് നമ്മളെ എപ്പോഴും ആൾക്കാരിങ്ങനെ നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മളെ ഓരോരുത്തരും. നമ്മൾ പലപ്പോഴും ഈ സോഷ്യോളജി ഇല്ലെങ്കിൽ ഫെമിനിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പോലെ ഒരു ജ്ഞാനിസമുണ്ട്. ഞാൻ 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 ഐ എന്ന് പറയുന്ന ഒരു വലിയൊരു ഈഗോയിസ്റ്റിക് ഒരു ആൽഫബറ്റാണ്. ഐ മീ മൈസെൽഫ്. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഐ ഹാവ് ടു ബി ദ ഗ്രേറ്റർ വൺ. പക്ഷെ ഇവിടെ ക്രിസ്തു ലളിതമായിട്ട് ഒത്തിരി മീനിങ്ങോടെയാണ് അവിടെ പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് അമംഗ് യു വിൽ ബി യുവർ സെർവന്റ്. അതിന് സാധിക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് ദാറ്റ് വേർച്യൂ ഓഫ് ഹ്യൂമിലിറ്റി. ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ആ വേർച്യൂ, പിതാക്കന്മാരൊക്കെയും പറയുന്നത് ഇറ്റ് ഇസ് ദ മദർ ഓഫ് വേർച്യൂസ്. മദർ ഓഫ് വേർച്യൂസ് എന്ന് പറയുന്നതിന്റെ കാരണം ആ ഒരു അമ്മയിലൂടെയാണ് മറ്റ് പല വേർച്യൂസ് ഇല്ലെങ്കിൽ മറ്റ് പല നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത്. സോ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗിവ് ബർത്ത് ടു പേഷ്യൻസ്. ഓട്ടോമാറ്റിക്കലി വി വിൽ ഹാവ് ദാറ്റ് കൺസേൺ. വി വിൽ ഓൾവേസ് ബി റെഡി ടു സഫർ. സോ ഇത് ദി മദർ ഓഫ് വേർച്യൂസ് എന്ന് പറയുമ്പോൾ സ്നേഹത്തെ ദ ക്വീൻ ഓഫ് വേർച്യൂസ് എന്ന് പറയാം. നമ്മൾ ദി ലാഡർ ഓഫ് ഡിവൈൻ അസെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവിടെ ഏറ്റവും ലാസ്റ്റ് വേർച്യു എന്ന് പറയുന്നത്, അവിടെ 30 ദ ലാഡർ ഓഫ് ഡിവൈൻ അസെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവിടെ 30 സ്റ്റെപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ 30 സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പ് നമ്മൾ ഭൗതികത്തിൽ നിന്ന് ആത്മീകമായി കൂടുതൽ വളരുവാൻ വേണ്ടിയിട്ട് പിതാക്കന്മാർ, പ്രത്യേകിച്ച് സെന്റ് ജോൺ ക്ലിമാക്കസ് ആ പിതാവ് എഴുതിയ ഒരു പുസ്തകമാണ് ദി ലാഡർ ഓഫ് ഡിവൈൻ അസെന്റ്. അവിടെ ഓരോ ഘട്ടത്തിൽ, ഓരോ നമ്മുടെ ഈ ലാഡറിൽ ഓരോ സ്റ്റെപ്പ് ഉള്ളതുപോലെ സ്വർഗത്തിലോട്ട് കയറുവാൻ ഇല്ലെങ്കിൽ കൂടുതൽ ആത്മീകമായി നേടുവാൻ നമ്മൾ ഓരോ സ്റ്റെപ്പ് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റെപ്പാണ് ദ ലവ്, ദ ക്വീൻ ഓഫ് ഓൾ വേർച്യൂസ്. നമ്മൾ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡ് ആണ്. അതിലൂടെ കയറി കയറി ഏറ്റവും കൂടുതൽ ഏറ്റവും ഉപരിയായിട്ട് നിൽക്കുന്നത് ലവ്, ദി ക്വീൻ ഓഫ് വേർച്യൂസ്. അത് നമ്മൾ നമ്മുടെ ഉള്ള നമുക്ക് സെന്റ് പോൾ പോലും ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 അവിടെ 13 പറയുന്നുണ്ട്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ലവ്. നമ്മൾ ഓരോരുത്തരും വി ഹാവ് കോൾഡ് ടു ബി ദ സർവൻസ്, വി ആർ കോൾഡ് ടു സെർവ് അതർ പീപ്പിൾ. പക്ഷെ അതിന് നമുക്ക് ഉള്ളിൽ താഴ്മ ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം. ഇവിടെ ക്രിസ്തു പ്രത്യേകമായിട്ട് ഇവരോട് പറയുന്നത് യു ആർ കോൾഡ്, യു വിൽ ബി ഗ്രേറ്റസ്റ്റ്, ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു ബി വില്ലിംഗ് ടു സെർവ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ താല്പര്യമുള്ളവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഓൺലി വെൻ വി ഹാവ് ദി ഹ്യൂമിലിറ്റി ആൻഡ് ദ ലവ് വിത്ത് അസ്. ഇന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ലോർഡ് ലവ് ദ വേൾഡ് ത്രൂ മീ. ദൈവമേ, എന്നിലൂടെ ലോകത്തെ സ്നേഹിക്കുവാൻ എന്നെ മുഖാന്തരമാക്കണമേ. ലോർഡ് ലവ് ദ വേൾഡ് ത്രൂ മീ. എന്നിലൂടെ ദൈവമേ, എന്നിലൂടെ നീ ലോകത്തെ സ്നേഹിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും മുഖാന്തരമാവണം. ദൈവം നമ്മളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സെന്റ് ജോൺ ക്രിസോസ്റ്റം വീണ്ടും പറയുന്നുണ്ട് ആ പിതാവിന്റെ എഴുത്തുകളിൽ, നമ്മൾ ദൈവത്തിന്റെ കൈകളും കാലുകളും ആകുന്നു. വി ആർ ദി ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഓഫ് ഗോഡ്. സോ നമ്മളിലൂടെ ദൈവം മറ്റുള്ളവർക്ക് നന്മകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിന് ആവശ്യമായിട്ടുള്ളത് വി ഹാവ് ടു ബ്രീത് ഇൻ ഗോഡ്. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെയാണ് ശ്വസിക്കേണ്ടത്. ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഭക്തിയോടുപൂർവ്വം നമ്മൾ ദൈവാലയത്തിൽ വരുന്നു, നമ്മുടെ കാഴ്ചകൾ അർപ്പിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു, ദൈവത്തിന്റെ തിരുശരീരത്വങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ എല്ലാ ദിനവും എല്ലാ നേരവും നമ്മൾ ദൈവത്തെ ശ്വസിക്കുവാൻ നമ്മൾ താല്പര്യമുള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തെയാണ് ശ്വസിക്കുന്നത്, ദൈവത്തെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും, അത് ഹോസ്പിറ്റലിലായാലും ഭവനങ്ങളിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മൾ ശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും വി ഓൾ ആർ കൺസേൺഡ്. നമുക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, നമ്മൾ പോലൻ അലർജി ഉണ്ട്. സോ അതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നേ, അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ദൈവത്തെ നമുക്ക് ശ്വസിക്കണമെങ്കിൽ വി ഹാവ് ടു ബി കോൺഷ്യസ് വാട്ട് ഈസ് ഗുഡ് ഫോർ ആർ സ്പിരിച്വൽ ലൈഫ്. ദൈവത്തെ ശ്വസിക്കുകയും ആ ശ്വാസത്തിലൂടെ നമ്മൾ ജീവൻ പ്രാപിക്കുകയും തിരിച്ച് നമ്മൾ എന്തോ ലോകത്തിന് കൊടുക്കേണ്ടത്, നമ്മൾ കാർബൺ ഡയോക്സൈഡ് അല്ല കൊടുക്കേണ്ടത്, നമ്മൾ അതാ കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാനുള്ള കാര്യങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാംഫുൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഹാർഡ് ടൈം കൊടുക്കാറുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ ആ എൻവയറമെന്റ് നമ്മൾ ഹാംഫുൾ ആയി മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മളോട് ആവശ്യപ്പെടുന്നത് വി നീഡ് ടു ബ്രീത് ഇൻ ഗോഡ് ആൻഡ് ബ്രീത് ഔട്ട് ലവ്. അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ ആദ്യത്തേത്, ലോർഡ് ലവ് ദ വേൾഡ് ത്രൂ മീ. ദൈവമേ, എന്നിലൂടെ നീ ലോകത്തെ സ്നേഹിക്കുവാൻ എന്നെ മുഖാന്തരമാക്കണമേ. അത് നമ്മുടെ പ്രാർത്ഥന ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധ്യമാകും. അതിന് നമ്മൾ അഹംഭാവമോ അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഒന്നും അതിന് തടസ്സമാകുകയില്ല. താഴ്വയും സ്നേഹവും അതിൽ ഒത്തൊരുമിച്ച് അത് ചേർന്നിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ through us, when we breathe out love, അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ എന്ന് പറഞ്ഞ് നമ്മളല്ല അത് ചെയ്യുന്നത്. ദൈവം നമ്മളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനും നമ്മളെ ഒരു മുഖാന്തരമാക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു ചിന്ത, ലോർഡ് ലെറ്റ് മീ ലവ് ദ വേൾഡ് ത്രൂ യു. ദൈവമേ, നിന്നിലൂടെ ലോകത്തെ സ്നേഹിക്കുവാൻ എന്ന് മുഖാന്തരമാക്കണം. അതിനും വി ഹാവ് ടു ബ്രീത് ഇൻ ഗോഡ്, ബ്രീത് ഔട്ട് ലവ്. ദൈവമേ, ലെറ്റ് മീ ലവ് ദ വേൾഡ് ത്രൂ യു. നിന്നിലൂടെ ലോകത്തെ സ്നേഹിക്കുവാൻ, നീ നൽകിയിരിക്കുന്ന ആ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. ഈ ലോകത്തെ സ്നേഹിക്കുവാന്ന് പറയുമ്പോൾ നമ്മുടെ ലൗകിക കാര്യങ്ങളല്ല, ദൈവത്തിന്റെ സൃഷ്ടിയെ സ്നേഹിക്കുവാൻ. ദൈവത്തെ അത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ ഹ്യൂമൻ ബീങ്സ്, ഇറ്റ് ഇസ് ദ ഹോൾ ക്രിയേഷൻ. അത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നേച്ചർ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ആനിമൽസ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വൈൽഡ് ലൈഫ്, ദ ഹോൾ കോസ്മോസ്. അതിനെ സ്നേഹിക്കുവാൻ എന്നെ മുഖാന്തരമാക്കണമേ. അത് നിന്നിലൂടെ സ്നേഹിക്കുവാൻ. അത് ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ, ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും അയക്കുകയാണ് ദൈവം. ഓരോ സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നു ചേരാറുണ്ട്. അവിടെയൊക്കെ ഇടപെടുന്ന ആൾക്കാരിൽ നമ്മൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചത്. ബിക്കോസ് വി ആർ ഹിസ് അംബാസിഡേഴ്സ്. സെന്റ് പോൾ എപ്പോഴും പറയുന്ന ഒരു ആശയമാണ്, യു ആർ കോൾഡ് ടു ബി ദി അംബാസിഡേഴ്സ് ഓഫ് ഗോഡ്. വി ആർ അംബാസിഡേഴ്സ് ഓഫ് ഗോഡ്, വി ആർ ദി ഐക്കൺസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും ചായലും നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ ഓരോരുത്തരും ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പ്രതിരൂപമായി തീരുവാൻ, ടു ബി ഹിസ് ഐക്കോൺസ് വെയർ എവർ വി ആർ പ്ലേസ്ഡ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും മറ്റുള്ളവർക്ക് നൽകുവാൻ. നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ദൂക്കുറ്റിയിൽ കുന്തിരിക്കൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് ആ സുഗന്ധം ആ സ്ഥലം മുഴുവനും, ആ ദേവാലയം മുഴുവനും വ്യാപരിക്കുന്നത് പോലെ നമ്മുടെ പ്രസൻസ്, നമ്മൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തണം. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. നമ്മുടെ ജോലി കാര്യങ്ങളും നമ്മുടെ ഭവന കാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. അതെല്ലാം വി ആർ സോ ബിസി ഇൻ ഇറ്റ്. പക്ഷെ ദ മെയിൻ അജണ്ട, ദ മെയിൻ റീസൺ ഓഫ് അവർ ക്രിയേഷൻ ഈസ് ടു ബി ഹിസ് പ്രസൻസ്. നമ്മൾ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലായാൽ, അവിടെ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായി മാറുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും, അവിടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാവും. അതിന് നമ്മൾ തന്നെ ഒരു മുഖാന്തരമാവണം. അത് ഒരു ദിവസത്തിൽ മാത്രം തീരുന്ന കാര്യമല്ല. അത് ഞായറാഴ്ച മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാത്രമല്ല, ഓരോ നിമിഷവും. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്, ബ്രീത് ഇൻ ഗോഡ്, ബ്രീത് ഔട്ട് ലവ്, ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ ഒരു നിമിഷം ശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ചു കഴിഞ്ഞ് നമ്മൾ ഉടനെ മരിക്കും. സോ ബ്രെത്ത് ഈസ് ഇമ്പോർട്ടന്റ്. അതുപോലെയാണ് നമ്മൾ ദൈവത്തെ എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിന്റെ ദ റിട്ടേൺ വി ഗിവ് ഈസ് ബ്രീത് ഔട്ട് ലവ്. അത് സ്നേഹത്തിലൂടെ അത് തിരിച്ച് ലോകത്തിന് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ ദൈവം എപ്പോഴും ദൈവത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ലോകത്തേക്ക് സമർപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവിടെ പ്രത്യേകിച്ച് ക്രിസ്തു ആദ്യം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത്. ദേ സെറ്റ് ഇൻ മോസസ് സീറ്റ്, അത് പിതാക്കന്മാർ മുഖാന്തരം മോശയ്ക്ക് നൽകിയ മുഖാന്തരം അത് കൈമാറി കൈമാറി നൽകിയതാണ്. സോ നിങ്ങൾ അതിന് ശ്രദ്ധിച്ചു കേൾക്കുക. പക്ഷേ അവര് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ അവര് ദേ വെർ കോൾഡ് ടു ബി ദി ഐക്കോൺസ് ദേ വെർ കോൾഡ് ടു ഡു ഓൾ ദീസ് തിങ്സ് ഇൻ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ അവര് വിളിക്കപ്പെട്ടവരാണ്. അവരുടെ പുറത്ത് ദേ ഹാഡ് മോർ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ദേ വർ സിറ്റിംഗ് ഓൺ ദോസ് റെസ്പോൺസിബിൾ ഓഫീസസ്. അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ അവർ അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ മോടി പിടിച്ച കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അതിന്റെ ഉപരി നമ്മൾ ലളിതമായിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളുടെ ജീവിതം കൊണ്ട് സഹായിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെയും പ്രത്യേകിച്ച് മറ്റ് നാഷണാലിറ്റീസ് എന്നൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം, അവര് ഇപ്പോഴത്തെ ഒരു പുതിയൊരു ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വലിയ വീടോ വലിയ ഭവനോ ഒന്നുമല്ല. അവര് ഇപ്പം വീടൊക്കെ വിറ്റ് ഒരു RV വാൻ എടുത്തിട്ട് സഞ്ചരിച്ച് ലോകത്തെ കാണുക, അവരെ എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ ജോലി അവര് ഇപ്പം മിക്കവാറും എല്ലാം റിമോട്ട് ആയതുകൊണ്ട് അവര് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും അവര് ഓൺലൈൻ ജോലി ചെയ്ത് അവരങ്ങനെ ജീവിക്കുന്ന ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുക. മറ്റുള്ള ലോകത്തെ കാണുവാനും അവരെ മനസ്സിലാക്കുവാനും എവിടെയൊക്കെ അവരെ കൊണ്ട് വോളണ്ടറി വർക്ക് ചെയ്യാനൊക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സഹായിയായി തീരുവാൻ, അത് നമ്മൾ ഓരോരുത്തരെയും ഒരു ചുമതലയാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ അത് ചിന്തിക്കാറുണ്ട്, നമ്മൾ കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു വന്നു. നോ, നമ്മുടെ ടൈം, നമ്മുടെ ഫിസിക്കൽ എനർജി, നമ്മുടെ ഇന്റലക്ച്വൽ എനർജി, അതൊക്കെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റി ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുവാനുള്ള അതിന് മുഖാന്തരമായി ദൈവമേ ഞങ്ങളെ ആക്കി തീർക്കണമേ. താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാൻ, ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഈഗോനെയൊക്കെ മാറ്റിവെച്ച് നമ്മളെ താഴ്ന്ന് നമ്മൾ അത് സ്വയമായിട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളു. അവിടെ വലിയൊരു കാര്യം അവിടെ ക്രിസ്തുവും പറയുന്നത് അവിടെ സ്വയമായിട്ട് താഴുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളെ എന്താ പറയുന്നത് not to destroy us, but when we have that self-esteem, നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യം നമ്മൾ പലപ്പോഴും അതിന് കൂടുതൽ വില എടുത്താറില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദ മെയിൻ തിങ് റൈറ്റ് നൗ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എന്തുവാണ് നമ്മളെ കുറിച്ച് പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമുക്ക് നമ്മുടെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായമില്ല. ഇഫ് വി ഹാവ് ദാറ്റ് സെൽഫ് റെസ്പെക്ട്, ദാറ്റ് സെൽഫ് ഇമേജ് വി ഹാവ്, ഞാൻ എന്തുവാണെന്ന് എനിക്കറിയാം, ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറ്റുള്ളവർ എന്തുമൊക്കെ പറഞ്ഞാലും അതിന് കൂടുതൽ വില കരുത്തുകയില്ല. നമ്മൾ സ്വയമായിട്ട് വി നോ വാട്ട് ഐ ആം ആൻഡ് വി നോ അവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. That is really important when we start serving others. Avade taalme unda, at the same time we know who we are. That is really important in our life. So devame, Lord, love the world through me. Devame ennilude logathe snehikkuvan enne mukhandramakkaname. Lord, let me love the world through you. Devame, നിന്നിലൂടെ ഞാൻ ലോകത്തെ സ്നേഹിക്കുവാൻ എന്നെ മുഖാന്തരമാക്കണമേ. അതിന് നമുക്ക് 24/7 ആവശ്യമായത് ടു ബ്രീത് ഇൻ ഗോഡ്, ദൈവത്തെ ശ്വസിക്കുക, ടു ബ്രീത് ഔട്ട് ലവ്. ലോകത്തിന് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്. അത് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, അതിന്റെ മധ്യത്തിൽ നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ തളർന്നു പോകാതെ, ആദ്യമൊക്കെ നമുക്ക് ആ തളർച്ചയൊക്കെ നമുക്ക് അനുഭവപ്പെടും, പക്ഷെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ വീണ്ടും നമ്മൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുവാനും ഉള്ള ശക്തി ദൈവം പകർന്നു തരും. നമ്മുടെ പെന്തിക്കോസ്ത് ശുശ്രൂഷയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ അവിടെ ചൊല്ലുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എഴുന്നേൽക്കുവീൻ എന്നാണ്. സോ നമ്മുടെ ഓരോ വീഴ്ചയും ഓരോ നമ്മുടെ പ്രയാസവും നമ്മൾ തകർന്നു പോകുമ്പോൾ വീണ്ടും കൂടുതൽ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ വീണ്ടും പ്രവർത്തിക്കുവാൻ, വീണ്ടും ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകും. ആ ശക്തി നമുക്ക് ദൈവം പകർന്നു തരും. ദൈവത്തെ കൂടുതൽ ശ്വസിക്കുവാനും ലോകത്തിന് കൂടുതൽ സ്നേഹം പകർന്നു കൊടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടും സ്നേഹത്തോടും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി, അതാണ് ഏറ്റവും വലിയ കോളിംഗ്. ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ്, അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് കം ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ്. മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷിക്കുന്നതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായി തീരുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും കരുതുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ ത്രിവേണി വന്യാർ അംബാച്ചൻ വൈദിക സഹോദരങ്ങളെ, ഏറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹങ്ങളെ, ഇന്നത്തെ പ്രഭാതം അനുഗ്രഹപ്രദമാക്കാൻ തക്കവും വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ആസ്പദമാക്കി ശക്തമായൊരു പ്രമേയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭംഗിയായി എഴുതി ചേർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സക്രിയാരം ഭാഷൻ ദൈവത്തിൽ ശരണപ്പെട്ടു, അത് ഭംഗിയായി അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. 28 അധ്യായമുള്ള ഈ പുസ്തകം ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ ആദ്യം വരാൻ ചില കാരണങ്ങൾ നിശ്ചയമായി ഉണ്ടെന്നാണ് പിതാക്കന്മാരും ചിന്തകന്മാരും പഠിപ്പി. യഹൂദനായ മത്തായി സ്ലീഹ യഹൂദന്മാരുടെ രാജാവായ മശിഹ വരുമെന്ന് കാത്തിരിക്കുമ്പോൾ ആ രാജാവ് ക്രിസ്തുവാണെന്ന് അവരെ വ്യക്തമായി പഠിപ്പിക്കുവാൻ വളരെ ഭംഗിയായി പ്രമേയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് 28 അധ്യായത്തിൽ എഴുതുന്നത്. 1 അധ്യായത്തിൽ തന്നെ വംശാവലിയുടെ ധ്വനി അബ്രഹാം മുതലുള്ള പാരമ്പര്യം പറയുകയും ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ സംഗതികളെ കൂട്ടിച്ചേർത്ത് തുടർന്ന് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്, അത് ഗിരിപ്രഭാഷണം 5 അധ്യായം മുതൽ താഴേക്ക് വായിച്ചാലെല്ലാം കർത്താവ് പഠിപ്പിക്കുന്നു. വചനത്തിലൂടെ ദൈവരാജ്യത്തിന്റെ പൊരുളുകളെ കൃത്യമായി പഠിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടു. അതും കഴിഞ്ഞ് ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്ന് ഹൗ ടു ഇംപ്ലിമെന്റ് ദ പ്രീച്ചിങ് ഓർ ദ ടീച്ചിങ്, പഠിപ്പിച്ചതെല്ലാം ജനസമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മശിഹ. അതിനുശേഷം ഒടുവിൽ അത് സ്വന്തം ജീവിതത്തിൽ വളരെ ഭംഗിയായ ജനത്തിന്റെ മുമ്പിൽ വെച്ച് താഴ്മയുടെ പ്രതീകം അതെങ്ങനെയാകാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം അത് പ്രവർത്തിച്ചു കാണിക്കുന്നതാണ് കുരിശാരോഹണം. എന്നാൽ മരണത്തെ ജയിക്കുന്ന ഒരു ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് വീണ്ടും പഠിപ്പിച്ച് രണ്ടാമത്തെ വരവുണ്ടെന്നും അതോടൊപ്പം തന്നെ അതുവരെ ശിഷ്യസമൂഹവും ക്രൈസ്തവരും എന്ത് ചെയ്യണമെന്നും പഠിപ്പിക്കുന്ന ആ വിഷയം 28 അധ്യായത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പരിപൂർണമാകുന്നത്. അതിൽ ഏറ്റവും അവസാന ഭാഗത്തിലെ ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടത്. രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ വളരെ ഭംഗിയായി റംബാച്ചൻ നമ്മളെ പഠിപ്പിച്ചു. ലവ് ദ വേൾഡ് ത്രൂ മീ, അതിന് നമുക്ക് പ്രാവർത്തികമാക്കാൻ ഒരു വാക്യവും പഠിപ്പിച്ചു. ബ്രീത്ത് ഇൻ ഗോഡ് ആൻഡ് ബ്രീത്ത് ഔട്ട് ലവ്. അതിന് നല്ല ഭംഗിയായ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമായ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട്, ശ്വസിക്കുന്നത് ഓക്സിജനും ഉച്ഛ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡും ആണെങ്കിൽ അത് മലിനീകരണം ഉണ്ടാക്കും. അതിന് പകരം ദൈവത്തെ ശ്വസിച്ച് സ്നേഹത്തെ സമൂഹത്തിലേക്ക് പകർത്തിക്കൊടുക്കുന്ന ഉത്തമ ക്രിസ്ത്യാനികളായി തീരുമെങ്കിൽ താഴ്മയുടെ പ്രതീകമായി മാറുവാൻ നമുക്ക് സാധിക്കുമെന്ന് റബ്ബാസിൽ പഠിപ്പിച്ചു. രണ്ട്, ലോർഡ് ലെറ്റ് മീ ലവ് ദ വേൾഡ് ത്രൂ യു. ലോകത്തെ ക്രിസ്തുവിലൂടെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ലോകത്തിന്റെ ആസ്വാദനങ്ങളെ കുറെയൊക്കെ ഒഴിവാക്കി അതല്പം കൂടി ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെ കാണുവാനും നമ്മളെക്കാൾ സൗഭാഗ്യങ്ങൾ കുറച്ച് ജീവിതത്തിൽ ആസ്വദിക്കുന്നവരെയൊക്കെ കാണുവാനും ഒക്കെ നമുക്ക് കണ്ണുണ്ടാകും, നമുക്ക് സമയമുണ്ടാകും. ഇന്ന് മനുഷ്യരെ എല്ലാം വിളിക്കുന്നത് തിരക്കുള്ള മനുഷ്യരെന്നാണ്. വൈദികരെ വിളിക്കുന്നത് തിരക്കുള്ളവരെന്നാണ്. എല്ലാവരെയും തിരക്കുള്ളവരായി കാണുന്നത്. പക്ഷെ ഈ തിരക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്? അവിടെയാണ് ആ തിരക്കിന്റെ നിർവചനത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഭംഗിയായി ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണം ക്രിസ്തു ലോകത്തിൽ പരിചയപ്പെടുത്തിയതാണ് താഴ്മയുടെയും വിനയത്തിന്റെയും ഭാവം. ക്രിസ്തു അധികാരത്തിന്റെ ദൈവപുത്രനായിട്ട് ലോകത്തിൽ ജനിച്ചപ്പോഴും നിന്ദിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് ക്രിസ്തു എപ്പോഴും അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടു. നിന്ദിതരുടെ വാഹനത്തിൽ കർത്താവ് പ്രവേശിക്കുകയാണ്. നിന്ദിതർക്ക് വേണ്ടിയുള്ള ശിക്ഷാവിധി കുരിശാരോഹണത്തിൽ കർത്താവ് ഉൾപ്പെടുകയാണ്. എല്ലായിടത്തും നിന്ദിതനാകാൻ താഴ്മയിലൂടെ ഇഷ്ടപ്പെട്ട ക്രിസ്തുവിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മൾ അധികാരത്തെക്കാൾ പദവികളെക്കാൾ സ്നേഹിക്കേണ്ടുന്നത് ക്രിസ്തുവിന്റെ ഈ വിനയത്തിന്റെ മുഖഭാവമാണ്. ഈ ചിന്തകൾ പ്രിയപ്പെട്ട റമ്പാസിന്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് പരിശീലിക്കുവാനുള്ള ഒരു വലിയ മുഖാന്തരം വലിയവനായ ദൈവം ഈ ചിന്തകളിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച ഇത് കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ കേട്ടതാണെന്ന് ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് ഓർത്തത്, സാധാരണ വൈദികരൊക്കെ അതിനോട് അടുക്കുന്ന ദിവസങ്ങളിലാണ് ഈ ചിന്തകളൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നതെങ്കിൽ റമ്പാസിന് അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള പ്രസംഗം ഇപ്പോഴേ മനസ്സിൽ ചിന്തിച്ചതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്നും ആളെ പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചതും ശ്രദ്ധിച്ചതും. റമ്പാസിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കേട്ടവർക്കിത് നന്മയുടെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രഹീനനായ എന്റെ വാക്ക് ഞാനിവിടെ പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി ഐസക് വി പ്രകാശിച്ചൻ. നമുക്കിപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നതും കുറച്ച് ആളുകൾ വളരെയധികം പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. നമ്മൾ ഗൗരവമായിട്ട് അവരുടെ പേരുകൾ ഹൃദയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒന്ന്, എന്റെ സതീർത്ഥനായി പഠിച്ച എന്റെ ജസ്റ്റ് സീനിയർ ആയിരുന്ന നൈനു കെ ജോൺ എന്ന് പറയുന്ന ഒരാളെ നാട്ടിലാണ്. എന്നൊക്കെ ഒരു വയസ്സിന് മൂത്തതേ ഉള്ളൂ. അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ട് അറ്റാക്ക് ആയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലാണ്. അയാൾ 90% സാധ്യതയില്ലെന്നുള്ളൊരു അവസ്ഥയിലാണ്. അദ്ദേഹം പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെ ഒരു അധ്യാപകനോടാണ്. പള്ളിയിലെ കൊയറിലൊക്കെ പാടുകയും അങ്ങനെ എപ്പോഴും പള്ളിയുമായിട്ട് വളരെ എൻഗേജ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ നൈനുവിന് വേണ്ടി പ്രത്യേകം നമ്മുടെ പേരോർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്കറിയാം ഹ്യൂസ്റ്റണിൽ ഒരു മകൻ കഴിഞ്ഞ ദിവസം മിസ്സിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ സമീപ ഇടവകയിലെ മലകര കത്തോലിക്ക പള്ളിയിലെ മെമ്പറായ നമ്മുടെ പല ആളുകളുടെയും പേര് ജോയൽ വർഗീസ് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വൈകിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതറിയാം. പക്ഷെ പിന്നീട് ഒരു വിവരവുമില്ല, എവിടാണെന്നൊന്നും അറിയില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയലിന് വേണ്ടി പ്രത്യേകം നമ്മുടെ പേരൻസ് ഒക്കെ വളരെയധികം പ്രയാസത്തിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ ബിനുവച്ചന്റെ ഹ്യൂസ്റ്റണിലുള്ള ബിനുവച്ചന്റെ ഫാദർ അച്ഛപ്പൻ ഡാലസിലാണ്. അതിന്റെ ഫാദർ തങ്കച്ചായൻ ഇങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലില് സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തെ ദൈവത്തിന് ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥിച്ചു വന്ന ഒരാളാണ് സജി. ഹ്യൂസ്റ്റണിൽ ക്യാൻസർ ആയിട്ട് ഇച്ചിരി ക്രിട്ടിക്കലാണെന്നുള്ളൊരു വിവരം അടുത്ത ദിവസങ്ങൾ അറിയാറുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ദിവസത്തിൽ ഫലപ്രദമാകട്ടെ. നമുക്കറിയാം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സൗഖ്യവും ബലമൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് 100% നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാവരെയും എഴുന്നേൽപ്പിക്കാമെന്നുള്ള വലിയ അത്ഭുതങ്ങളും നമുക്ക് പറയാനില്ലെങ്കിലും സമർപ്പണത്തോടും വിശ്വാസത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ആരോഗ്യം കിട്ടുവാനും ദൈവസന്നിധിയിൽ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറയത്തക്കോണമുള്ള അവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രതീക്ഷയോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കാം. ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അത്ഭുതം കാണിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു മേരീസ് കറിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അജേഷ്, അച്ചാമ്മ ജേക്കബ്, സാധാരണ നമ്മൾ ഓർക്കാറുള്ളത് ഭജൻ. അതുപോലെ തന്നെ ജിമ്മി, ആലിസ് ജോസഫ്, ലോറൻ, ലളിത, തമ്പി, സജി, രോഹാൻ, മോളി, സേറ, ടോബി, ഫാൻസി, അതുപോലെ തന്നെ ഒരു തോമസ് മാത്യു അങ്കിള്, ലോർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇങ്ങനെ വീണ് ചെറിയ ഒരു ഫ്രാക്ചർ ഉണ്ട്, പക്ഷെ സൗഖ്യം പ്രാപിച്ചു വരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദിവസം ഹൃദയവേദയോട് അടുത്ത് വരികയും അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുള്ള ദൈവമേ, രോഗങ്ങളും വീഴ്ചകളും വേദനകളും ഒക്കെ സഹിക്കാവുന്ന അപ്പുറമാകുമ്പോൾ ആരിലും ആശ്രയിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയോടുന്ന് മാത്രമേ ഉള്ളൂ. നാളുകളായി ഞങ്ങൾ പേരോർത്തവരെയും അല്ലാത്തവരെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ കൂടി കടന്നുപോയിട്ടും ഇത്രത്തോളം നടത്തി. പ്രതീക്ഷയോടും വിശ്വാസത്തോടും പ്രാർത്ഥിക്കണം എന്നവിടെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങ് ഏത് തലത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശ ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ടോ അതിന് തക്ക വിശ്വാസങ്ങളോ പ്രതീക്ഷകളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. കാരണം ഞങ്ങൾ ബലഹീനരും അശക്തരുമാകുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. വിശ്വാസത്തോടും ഭക്തിയോടും പ്രാർത്ഥിപ്പാനും ആ പ്രാർത്ഥനയുടെ സത്യത്തിൽ ഊന്നി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. പലതരത്തിലുള്ള അതിഭീകരമായ പ്രതിസന്ധികൾ കൂടി കടന്നുപോകുന്ന മക്കളെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രതീക്ഷ അറ്റുപോകാതിരിക്കത്തക്കവണ്ണം അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ആ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങളെ തള്ളിക്കളയരുതേ. പ്രത്യേകിച്ച് പല ആളുകളും അതിഭീകരമായ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കടന്നു പോകുന്ന വഴികളൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും അവരുടെ മനസ്സ് ഞങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ അപ്പുറം അറിയാൻ കഴിവുള്ളവനാകുന്നു അങ്ങ്. ഒരുവിന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച വേദപുസ്തക സത്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയോ ഹൃദയ നൈർമല്യോ ഒന്നുമില്ല. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി ജീവിക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. എങ്കിലും സ്വന്തം ജീവിതത്തിന്റെ പരിമിതിയെ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ അടുത്തു വരുന്നവരെ ചേർത്ത് പിടിക്കുന്ന വാഗ്ദത്തം അവിടുന്ന് ചെയ്തിട്ടുള്ള സത്യത്തിൽ മാത്രം ഉറച്ചുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ യാതനകളെ അവിടുന്ന് ശ്രദ്ധിക്കാതെ പോകരുതേ. അത് കേൾക്കണമേ. ഇതിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ആ രോഗത്തിന്റെ ഭീകരത അറിയാതെ വണ്ണം അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിപ്പാനും ഇവരുടെയൊക്കെ ജീവിത മുറിവുകളിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളിലൊക്കെ അവിടുത്തെ പരിശുദ്ധാത്മ ഉറങ്ങി ആവർത്തിച്ചുകൊണ്ട് അതിഭീകരമായ സാഹചര്യങ്ങളിൽ ധൈര്യമായി അവഗണിച്ച് മുന്നോട്ട് പോകത്തക്കവണ്ണം അങ്ങയിലുള്ള സത്യം അവരുടെയൊക്കെ ഹൃദയത്തിൽ ഉറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾക്കോ പ്രാർത്ഥനയ്ക്കോ ഒന്നും ശക്തിയില്ലാതാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നിറവുള്ളതാണല്ലോ. ആ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ദൈവസാന്നിധ്യബോധം, ക്രിസ്തു സാന്നിധ്യബോധം അവരിൽ നിറയണമേ. ഓരോരുത്തരെയും അവരുടെ കൃപയുടെ കൃപയെങ്കിൽ ചേർത്ത് പിടിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെ ഓർക്കുന്നു, വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന മക്കളെയും ഒക്കെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള ഹൃദയഭാരങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ മൂലം കുടുംബത്തിന്റെ താളം തെറ്റിയ മനുഷ്യരെയും വ്യക്തികളെയും കരുണയോടെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരും പ്രത്യാശ വെച്ചിരിക്കുന്ന അങ്ങയിൽ മാത്രമായതുകൊണ്ട് അങ്ങയിൽ നിലപ്പിക്കുന്ന ഔദാര്യപൂർണമായ കരുണ കണ്ടെത്തുവാൻ എല്ലാവരും ഇടയാക്കണമേ. പരിശുദ്ധ സഭയെയും നയിക്കുന്ന ബാബാതിരിമേനിയെയും ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന പിതാവിനെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ കരുണയോടെ സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദർശനബോധത്തോടും യഥാർത്ഥ ദിശാബോധത്തോടും ഒരു സമൂഹത്തെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ആത്മീയ പിതാക്കന്മാർക്ക് നൽകണമേ. സഭയുടെ ആത്മിക സംഘടന മിഷൻ പ്രവർത്തകർ അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകം ഇന്ന് യുദ്ധങ്ങളെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രവാദമായ പ്രവർത്തനം അതിശക്തമായി ലോകത്തിൽ വിളയാടുമ്പോൾ മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന തീവ്രവാദികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഉന്മൂലം വരുത്തിക്കൊണ്ട് ഈ ലോകം മുഴുവനും ക്രിസ്തുവാകുന്ന സത്യത്തിലും ദൈവമാകുന്ന സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇന്ന് തിരുവചനത്തിൽ അവിടുത്തെ അഭിഷേകത്തിൽ കൂടി ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയെ ശ്വസിക്കുവാനും ഞങ്ങളുടെ ഉള്ളിൽ നിരന്തരമായ ശ്വാസത്തിൽ കൂടി രൂപപ്പെട്ട അങ്ങയെ അത് പുറന്തള്ളുമ്പോൾ അത് സ്നേഹത്തിന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് പ്രതിഫലിക്കുവാനും ഉള്ള മാധ്യമങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവരന്റെ വേദന സ്വന്തം വേദനയെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് സ്നേഹിക്കുവാനും സഹായിക്കാനുള്ള ആത്മബോധം ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. സംബന്ധിക്കുന്നവരെല്ലാവരെയും, ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഏത് സമയത്തും വീണു പോകാവുന്ന പായയിൽ പിടിച്ച പ്രതലങ്ങളിലാണെന്നറിയാം. ചതുപ്പ് നിലങ്ങളിൽ കൂടി നടക്കുമ്പോൾ താഴെയുള്ള ചെളികളിലേക്ക് പുരണ്ടുപോകുക ഞങ്ങളുടെ വിശുദ്ധിയെ നശിപ്പിക്കാതെ ദൈവമേ അങ്ങ് വിളിച്ച വിളിക്ക് യോഗ്യമായ വിധത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. രോഗികളായിട്ടും അല്ലാത്തവരായിട്ടും ഒക്കെ കടന്നു വരുന്നവരെല്ലാം ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് സകല വാങ്ങിപ്പോരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പുരുഷനിൽ ആശ്വാസം നൽകണമേ. അടുത്ത ദിനങ്ങളിലായി നടക്കാൻ പോകുന്ന മർത്തമറിയുന്ന വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന അനേകരുണ്ടല്ലോ. 500-ൽ പരം ആളുകൾ ഈ ദേവാലയത്തിൽ സംഗമിക്കുമ്പോൾ ആർക്കും ഒരു കുറവുകളോ പ്രയാസങ്ങളോ നഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവാതെ അവിടുത്തെ കരങ്ങളിൽ ചേർത്ത് പിടിക്കുവാനും എല്ലാം സംതൃപ്തിയോടും അനുഗ്രഹത്തോടും കൂടി അവസാനിക്കാനും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ പ്രിയ മാതാവിന്റെ നാമധേയത്തിൽ ഉള്ള കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അമ്മ നേതൃത്വം നൽകുന്ന വിധത്തിൽ ദൈവനാമാതത്തിനു വേണ്ടി അമ്മയ്ക്കൊപ്പം അതിന്റെ പിന്നടികളായി നിൽക്കുവാൻ ഞങ്ങളെ കിടയാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ താഴ്മയായി സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്ന് വന്നാണ് പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. തിരുവേനിയുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛന്മാരാരെങ്കിലും ആശീർവാദം പറയാം. വി സി റിസച്ചൻ ഐസക്കച്ചനുണ്ട്.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇതിൽ സംബന്ധിച്ചവരുടെ മേൽ സംബന്ധിപ്പാനിരുന്നവരുടെ മേൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശങ്ങളുടെയും ഇടവകകളുടെയും സഭയുടെയും മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ.
ധന്യവാദം. സ്കൂൾ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് റബ്ബാസിനോട്. റബ്ബാസിന് ഇങ്ങനെ ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും ശാന്തമായി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തിരി കൊളുത്തിയിട്ടാ പോകുന്നത്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രീത്ത് ഇൻ ഗോഡ് ആൻഡ് ബ്രീത്ത് ഔട്ട് ലവ്. ഇത് പുതിയ വാക്കാണ്. അതിന് വലിയ അർത്ഥമുണ്ട്. അത് റബ്ബാസിന് തിരി കൊളുത്തിയെങ്കിലും ഐസക്കച്ചൻ അത് ഇച്ചിവിടെ പ്രകാശിപ്പിച്ച ഹൃദയങ്ങളിൽ. വളരെ സന്തോഷം. അത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ എന്നും പ്രത്യേകമായിട്ടുള്ള സത്യത്തിൽ ഇത് രാവിലെയാണ് അംബാസിനോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. കാരണം ഇന്നലെ ഒന്ന് രണ്ട് വൈദികരേറ്റെങ്കിലും അവർക്ക് അസൗകര്യമായി രാവിലെ പറഞ്ഞപ്പോഴാണ് അംബാസൻ പെട്ടെന്ന് റെഡിയായതാണ്. വളരെ സന്തോഷം അംബാസൻ. പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ തമ്പാൻ വർഗീസ് അച്ഛൻ, മാമനച്ഛൻ, വി സി വർഗീസ് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. എന്തൊരു മനസ്സുകൊണ്ട് അറ്റ്ലാന്റയിലാണ് എന്നോട് അറിയിക്കുകയുണ്ടായി. അച്ഛാ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ കയറാം. കാരണം ബാബാതിരുമേനിയും മറ്റ് ഡി എസ് കുറ തിരുമേനിയും ഒക്കെ ഉണ്ട്. തിരുമേനി ഒരു മൊണാസ്ട്രി ഇങ്ങനെ സന്ദർശിക്കുകയാണ്. എനിക്കറിയാം തിരുമേനിക്ക് കയറാൻ സാധിക്കത്തില്ലെങ്കിലും അദ്ദേഹം അതിന് ശ്രമിക്കുകയുണ്ടായി. അഭ്യന്തര മനസ്സോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹന്നങ്ങള്, പ്രിയപ്പെട്ട മനോജ്, വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ബ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.